من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله صدق الله مولانا العلي العظيم സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ സകല മേഖലകളിലും അല്ലാഹു സുബ്ഹാന വ തആലയോട് സൂക്ഷ്മതയുള്ളവരായി തഖ്വയുള്ളവരായി ജീവിക്കാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. പടച്ചമ്പുരാനവന്റെ സ്വാലിഹുകളും സച്ചരിതരുമായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേത്രശേഷിയെക്കുറിച്ചും പ്രവാചകനാൽ ഊട്ടപ്പെട്ട് വളർന്ന അദ്ദേഹത്തിന്റെ അനുയായി വൃന്ദത്തെക്കുറിച്ചുമാണ് സവിശേഷമായി കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ ചില സംഗതികൾ സൂചിപ്പിച്ചത്. ലോകാവസാനം വരേക്കും ഈ ഭൂമുഖത്ത് വരാനിരിക്കുന്ന ഓരോരുത്തർക്കും എങ്ങനെയാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ ജീവിതം കൊണ്ട് മാതൃകയാകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ ജീവിതഘട്ടങ്ങൾ എങ്ങനെയാണ് നമുക്ക് ഒരേ സമയം പഠനവും അധ്യാപനവും ഒക്കെയായി അനുഭവപ്പെടുന്നത് എന്നുള്ളതായിരുന്നു ആ സമയത്ത് നമ്മൾ ഓർമ്മകൾ പങ്കുവച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സവിശേഷമായ വ്യക്തിത്വം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ എനിക്കും നിങ്ങൾക്കും, നമ്മൾ ഒരു പഠിതാവ് എന്നുള്ള നിലയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും വിശുദ്ധ ഖുർആനിന്റെയും, അതാണല്ലോ നമ്മൾ പഠിക്കാൻ വേണ്ടി പിന്തുടരാൻ വേണ്ടി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള രണ്ട് പ്രമാണങ്ങൾ, കിതാബുല്ലാഹ് വസുന്നത്തു റസൂലിഹി എന്നാണ്. അള്ളാഹുവിന്റെ കിതാബും അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയും ഇത് പിന്തുടരുക എന്നുള്ളതാണ് എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുശാസിക്കപ്പെട്ടിട്ടുള്ള പ്രമാണപരമായി നമുക്ക് മേൽ നിർബന്ധമായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ. ആധുനിക കാലത്തെ ഏറ്റവും അധികം വിമർശനങ്ങളും അതല്ലെങ്കിൽ ഇസ്ലാമിനെതിരെ ഉയർന്നു വരുന്ന അപവാദങ്ങളും ആരോപണങ്ങളും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ പലരും ആദ്യ ഭാഗത്തെ ഒഴിവാക്കി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാത്രം തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നതായി കാണാൻ സാധിക്കും. നമ്മളുടെ നാട്ടിൽ പുതുതായി ഉയർന്നു വരുന്ന അതല്ലെങ്കിൽ പുതുതെന്ന് നമ്മൾ ധരിക്കുന്ന എന്നാൽ നേരത്തെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ പലയിടങ്ങളിലായി കാണാവുന്ന കുറെ പ്രവണതകളുണ്ട്. ആ പ്രവണതകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഖുർആനൊക്കെയാണ്. പക്ഷെ ഹദീസ് അത്രത്തോളം ഒന്നും നമുക്ക് വേണ്ട എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഖുർആനാണല്ലോ നമ്മളുടെ എല്ലാം, പിന്നെ എന്തിനാണ് പ്രവാചകന്റെ ജീവിതം വേറെ രീതിയിൽ നമ്മൾ പഠിക്കുകയും അതല്ലെങ്കിൽ ഹദീസുകൾ എന്ന് പറയപ്പെടുന്ന സംഗതികളെ നമ്മൾ അനുധാവനം ചെയ്യുകയും ചെയ്യേണ്ടതിന്റെ ആവശ്യമെന്ത്? ഇത് കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നു ഇവരൊക്കെ ഖുർആനോട് വലിയ സ്നേഹമുള്ള ആളുകളാണ്, അതുകൊണ്ടാണ് പറയുന്നത് അഹ്ലുൽ ഖുർആൻ എന്നൊക്കെ പറഞ്ഞ്. ചരിത്രത്തിൽ വ്യത്യസ്ത ആളുകൾ അങ്ങനെ വന്നിട്ടുണ്ട്. അവർ പറയുക അവരുടെ പറച്ചിലിന്റെ അതല്ലെങ്കിൽ അവർ പറഞ്ഞു വരുന്നതിന്റെ ഒരു ആകത്തുക എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് അള്ളാഹിന്റെ കിതാബ് മാത്രം മതി. പുതിയ കാലത്ത് ഹദീസ് നിഷേധ പ്രവണത കുറെ കൂടി ഒരു നവ ഖുർആനിക വാദവും ഒക്കെ ആയിട്ട് പലരും വരുന്നുണ്ട്. മുസ്ലിം പണ്ഡിതന്മാരിൽ തന്നെ പെട്ട പല സ്പോൺസേർഡ് പണ്ഡിതന്മാരൊക്കെ വരുന്നുണ്ട്. അവർ പറഞ്ഞു വരുന്നത് യഥാർത്ഥത്തിൽ ഖുർആനെ കൂടി പൊളിക്കാനുള്ള അടിസ്ഥാനം എന്നുള്ള നിലയിലാണ് അത് പറഞ്ഞു വരുന്നത് എന്നുള്ളത് നമ്മൾ പ്രാഥമികമായി അതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതാണ്. കേൾക്കുമ്പോൾ വളരെ മുഞ്ചുള്ള കുറെ കാര്യങ്ങളായിട്ടാണ് നമുക്ക് തോന്നുക. അള്ളാഹു ഒരു വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ നമുക്ക് അവതരിപ്പിച്ചു തന്ന വിശുദ്ധ ഖുർആൻ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കെ എന്തിനാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്ന പേരിൽ ക്രോഡീകരിക്കപ്പെട്ട സംഗതികളെ നമ്മൾ വേറെ പഠിക്കുന്നത് എന്നാണ്. ഇത് മക്കാർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ച മറ്റൊരു ചോദ്യത്തിന്റെ വേറൊരു രൂപമാണ്. അവർ ചോദിച്ചത് എന്തിനാണ് ഞങ്ങൾക്കൊരു മനുഷ്യൻ വന്ന് ഈ നുബുവത്ത് വിശദീകരിച്ചു തരേണ്ട ആവശ്യം? ഞങ്ങൾക്ക് ഒരു മലക്ക് വന്ന് വിശദീകരിച്ചു തരുന്നതല്ലേ കുറെ കൂടി നല്ലത്? കാരണം ഞങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ വന്ന് ഞങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റ് നിന്ന് ഞങ്ങളെപ്പോലുള്ള ഒരാളാണോ വേദസന്ദേശത്തിന്റെ ദൈവിക സന്ദേശത്തിന്റെ വാഹകനാകേണ്ടത്? ഒരു മലക്കാണ് ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് സ്വീകരിക്കാം. കാരണം ഒരു മലക്കിനെ പറഞ്ഞയക്കാൻ കഴിവുള്ള ഒരു ദൈവം, ആ ദൈവസങ്കല്പത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നു. ഇതാണ് അവർ പറഞ്ഞു വരുന്നതിന്റെ, അതല്ലെങ്കിൽ മക്കാർ അന്ന് ഉന്നയിച്ച വിശുദ്ധ ഖുർആൻ പറയുന്ന അവരുടെ ഒരു വാദം. അതായത് ഈ പ്രവാചകന്റെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഖുർആൻ നേരിട്ട് കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കുമായിരുന്നു എന്നാണ്. ഇത് പൊള്ളാണ്. വേറൊരു രീതിയിൽ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയുന്നത്, ഇത് വിശദീകരിച്ചു തരുന്ന ഒരു പ്രവാചകൻ നിങ്ങൾക്കിടയിൽ ഉണ്ടെങ്കിലാണ് ഈ ഖുർആന് പ്രസക്തി തന്നെയുള്ളൂ. നമ്മളിപ്പോ സൂറത്തുൽ കഹ്ഫ് ഓതിയ വെള്ളിയാഴ്ച ദിവസമാണ്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി എന്നാണ്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ് ഫലം യജ്അൽ ലഹു ഇവജാന, സ്വന്തം അടിമക്കുമേൽ എന്നാണ്. അബ്ദാണ് അള്ളാഹു സുബ്ഹാനഹു വതാല ഈ പ്രവാചകന് പഠിപ്പിച്ചു കൊടുത്തതും എത്തിച്ചു കൊടുത്തതും ആ പ്രവാചകനിലൂടെ വിശദീകരിക്കപ്പെടുമ്പോഴാണ് അത് ഇസ്ലാമാകുന്നത്. അല്ലാതെ നമ്മളുടെ യുക്തിക്കനുസരിച്ച് നമുക്ക് എവിടെന്നെങ്കിലും ഇത് വായിക്കേണ്ടൊന്നും പറ്റൂല. അങ്ങനെ വായിക്കേണ്ട ഒന്നുമല്ല. ഈ ലോകത്തെ പ്രവാചകന്മാരാൽ അവർക്ക് കൊടുത്തേക്കപ്പെട്ടിട്ടുള്ള അവരോടൊപ്പം അവതീർണമായിട്ടുള്ള വേദഗ്രന്ഥങ്ങളുടെ ഒക്കെ അവസ്ഥ അതാണ്. മനുഷ്യർക്ക് ഏതോ ഒരു കിതാബ് പാർസൽ അയച്ചു കൊടുക്കുക, ഇന്നത്തെ കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ഡെലിവറി, ഏതെങ്കിലും ആളുകൾ ഏതോ ഒരു പുസ്തകം ഇത് എത്തിച്ചു കൊടുക്കുക. നമ്മൾ ഇസ്ലാമിക ദൈവത്തിനെ കുറിച്ചൊക്കെ തെറ്റിദ്ധരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി ഇതാണ്, കുറച്ച് പുസ്തകം കൊടുത്തുകൊണ്ട് സംഗതിക്ക് കഴിയുമെന്നാണ്. അങ്ങനെയല്ല, ഇതിലുള്ള ആശയം ഏതെങ്കിലും ഒരാൾക്ക് ഒരു ഗ്രന്ഥരൂപത്തിൽ നിങ്ങൾ കൈമാറ്റം ചെയ്തിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അത് അതിന്റെ ഉപാധിയായേക്കാം, നിമിത്തമായേക്കാം, കാരണമായേക്കാം ചിലപ്പോ. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഈ കിതാബിനെ വിശദീകരിച്ചത്, അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനാകുന്ന നമ്മൾ പറയുന്ന കിതാബ്, മഹത്തായ ഈ ഗ്രന്ഥം, അതല്ലെങ്കിൽ മഹത്തായ ഈ വേദപുസ്തകം, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എവിടെ നിന്നാണ് അവതരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ പറയുന്നത് ലൗഹുൽ മഹ്ഫൂദിൽ സൂക്ഷിക്കപ്പെട്ട ഒന്നാണെന്ന്. വൽഹുവ കിതാബുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ് എന്നാണ്. ഇത് മഹത്തായ വേദഗ്രന്ഥമാണ്, ലൗഹുൽ മഹ്ഫൂദിലാണിത്. ഈ ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് അവതരിച്ചത് 23 കൊല്ലക്കാലം നീളുന്ന വ്യത്യസ്ത ഘട്ടങ്ങളിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളെ സ്പർശിക്കാതെ ഈ ഗ്രന്ഥമില്ല, അതല്ലെങ്കിൽ ഈ സന്ദേശമില്ല. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നും വളരെ നിരുപദ്രവകരമായ, അതല്ലെങ്കിൽ ഇസ്ലാമിനോട് സ്നേഹമുള്ള, ഖുർആനിനോട് അമിതമായ പരിഗണനയുള്ള ഒരു സംഗതിയാണ് ഖുർആൻ. ഖുർആൻ മാത്രം മതി നമുക്ക്. എല്ലാ കുറെ കുറെ പിശകുകളും മറ്റു സംഗതികളൊക്കെയുള്ള ഹദീസുകൾ, അതല്ലെങ്കിൽ ഇസ്ലാമിന്റെ ചരിത്രമായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒഴിവാക്കി കളയാം. നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ തങ്ങൾക്ക് ഇസ്ലാം വിശദീകരിച്ചു തന്നത്, പ്രവാചകനിൽ നിന്ന് എങ്ങനെയാണോ തങ്ങൾ ഇസ്ലാം കേട്ടത്, ഇത് മനസ്സിലാക്കാനുള്ള സ്വഹാബിമാരുടെ, സ്വഹാബിമാർക്ക് ശേഷമുള്ള താബിഉകളുടെ, താബിഉകൾക്ക് ശേഷമുള്ള താബിഉത്താബിഉകളുടെ, ഇവരുടെ മഹത്തായ വലിയൊരു പരിശ്രമത്തിന്റെ ഒരു പേര് കൂടിയാണ് ഹദീസ് ക്രോഡീകരണം എന്ന് പറയുന്നത്. ഹദീസ് ക്രോഡീകരണം എന്ന് പറയുന്നത് നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കുന്നത് പോലെ എല്ലാ ചരിത്രവും ഒരുമിച്ച് ക്രോഡീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമായിരുന്നില്ല. മറിച്ച് ഏതാണ് ഹദീസ്, ഏതല്ല ഹദീസ്, ഏതാണ് പ്രവാചകനിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടുള്ളത്, ഏതാണ് പ്രവാചകനിലേക്ക് ചേർത്ത് പറയാൻ പാടില്ലാത്തത്, ഇത് മനസ്സിലാക്കുന്നതിനും ഇത് വേർതിരിക്കുന്നതിനുമുള്ള വലിയൊരു ശ്രമത്തിന്റെ, കൊണ്ടുപിടിച്ച ശ്രമത്തിന്റെ പേരാണ് ഇൽമുൽ ഹദീസ്. ഹദീസ് വിജ്ഞാനീയം ഇസ്ലാമിക ചരിത്രത്തിൽ ഇത്ര വലിയൊരു ശാഖ, ഇത്ര വലിയൊരു പരിശ്രമം, ഇത്ര മനുഷ്യരുടെ അധ്വാനം നടന്ന ഒരു മേഖല മറ്റൊന്നുണ്ടാകില്ല എന്ന് വേണമെങ്കിൽ പോലും പറയാൻ പറ്റും നമുക്ക്. ഇസ്ലാമിക ലോകത്ത് ഒരുപാട് തഫ്സീറുകൾ രചിക്കപ്പെട്ടിട്ടുണ്ട്, മുഫസ്സിറുകളായ ഒരുപാട് പേരുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇസ്ലാമിക ചരിത്രത്തിലെ മുഹദ്ദിസുകളും ഹദീസ് പണ്ഡിതന്മാരുമായ ആളുകൾ അവർ നടത്തിയ ശ്രമം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് പ്രവാചകനിലേക്ക് ചേർത്ത് പറയുന്നു, ഇത് യഥാർത്ഥത്തിൽ പ്രവാചകനിലേക്ക് ചേർത്ത് പറയേണ്ടതല്ലോ, അതല്ലെങ്കിൽ അതത് കാലങ്ങളിൽ ജീവിച്ചിരുന്ന വ്യത്യസ്തരായ ആളുകളുടെ ജീവിതവും അവരുടെ ജീവിത നിലവാരവും അവരുടെ സൽസ്വഭാവവും അവരുടെ ജീവിത വിശുദ്ധിയും ഒക്കെ ഒരു നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമായിരിക്കും. ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരാളിൽ നിന്ന് ഹദീസ് ഉദ്ധരിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങട്ട് ഇത് രേഖപ്പെടുത്തി വെക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് അയാളെക്കുറിച്ച്, അയാളുടെ സത്യസന്ധതയെക്കുറിച്ച്, അയാളുടെ ജീവിത വിശുദ്ധിയെക്കുറിച്ച്, അയാൾ ഇടപഴകിയിട്ടുള്ള സമകാലികരായ അയാളുടെ സുഹൃത്തുക്കളെക്കുറിച്ച്, അയാളുടെ അധ്യാപകരോട്, ശിഷ്യന്മാരോടൊക്കെ അയാളുടെ ജീവിത ഗുണം എങ്ങനെയുണ്ടായിരുന്നു, ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം ഇമാം ബുഖാരിയുടെ ജീവിത ചരിത്രം നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കുക. ഇസ്ലാമിന് വേണ്ടി, ഇസ്ലാമിലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തെ ക്രോഡീകരിക്കാൻ വേണ്ടി നടത്തിയ ശ്രമം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എത്ര ഹദീസ് കിട്ടി എന്നുള്ളതിനേക്കാൾ എത്ര ഹദീസ് നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള സൂക്ഷ്മമാഭിനിയുമായിട്ടാണ്, സൂക്ഷ്മദർശിനിയുമായിട്ടാണ് അവർ നടന്നിരുന്നതെന്ന് കാണാൻ പറ്റും. ഇനി പറഞ്ഞു വരുന്ന വാദത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം നമ്മൾ എടുത്തു നോക്കുക. വിശുദ്ധ ഖുർആൻ എന്നുള്ള നിലയിൽ മാത്രം നമുക്ക് പഠിക്കുക സാധ്യമാണോ? എങ്ങനെയാണ് സാധ്യമാകുക? വിശുദ്ധ ഖുർആനിൽ നമസ്കരിക്കാൻ, അഖിമിസ് സലാത്ത് ലിദിക്രി, നിങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. നമസ്കാരത്തിന്റെ രൂപം നിങ്ങൾക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുമോ? വിശുദ്ധ ഖുർആനിൽ നിന്ന് താരതമ്യേന കൂടുതൽ വിശദീകരണം ലഭിക്കുന്ന ഒരു മനാസിക്ക്, അതല്ലെങ്കിൽ ആരാധനാ രൂപം എന്ന് പറയുന്നത് കൂടി വന്നാൽ ചിലപ്പോൾ ഹജ്ജാണ്. പക്ഷേ അതിന്റെ ക്രമാനുഗതികത്വമുള്ള, അതിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ രൂപങ്ങൾ വിശുദ്ധ ഖുർആനിൽ നിങ്ങൾക്ക് ലഭിക്കുമോ? അതായത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതമില്ലാതെ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ചരിത്ര സന്ദർഭങ്ങളിലേക്ക് ചേർത്ത് വെക്കാതെ വിശുദ്ധ ഖുർആനാകുന്ന ഈ മഹാവേദവാക്യം അത് അപൂർണമാണ് എന്നാണ്. അതിൽ നിന്നല്ലാതെ അത് പഠിക്കുക സാധ്യമല്ല എന്നാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതവും ചര്യയും വിശുദ്ധ ഖുർആനും വേറിട്ട രണ്ട് സംഗതികളാണ് എന്ന് കരുതാൻ വയ്യ എന്ന് നമ്മൾ പറയാനുള്ള കാരണം. ഇസ്ലാമിക ലോകത്ത് പലരും അങ്ങനെ വന്നിട്ടുണ്ട്, വ്യാജ പ്രവാചകത്വം പറഞ്ഞു വന്ന ആളുകളുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, മുഹമ്മദുർ റസൂലുള്ള, രണ്ട് ഭാഗമാണ് കലിമത്തു തൗഹീദിനുള്ളത്. നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമാണ് എന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. അല്ല, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹും അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു, അതല്ലെങ്കിൽ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഇത് രണ്ടും ചേരുമ്പോൾ, അതായത് രണ്ട് വസ്തുക്കളല്ല മറിച്ച് ഒന്ന് മറ്റൊന്നിന്റെ വിശദീകരണമായി തീരുന്ന, വിശുദ്ധ ഖുർആൻ ചുരുക്കി പറഞ്ഞതിനെ പരത്തി പറയുന്ന, വിശുദ്ധ ഖുർആനിൽ വിശദീകരണം അർഹിക്കുന്നതിനെ വിശദീകരിച്ച് പറഞ്ഞ രണ്ട് വസ്തുതകളെ, ഇതിനെ രണ്ടും ചേർത്ത് പഠിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇസ്ലാമിക വിജ്ഞാനീയങ്ങളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന നമുക്ക് ഹദീസിന്റെ അകമ്പടി ഉണ്ടാകേണ്ടി വരുന്നത്. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സാധ്യമാക്കിയ ഈ വിശദീകരണം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം സഹാബിമാർക്ക് വിശദീകരിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനാകുന്ന ഈ പ്രതലത്തിൽ നിന്ന് അദ്ദേഹം സാധ്യമാക്കിയ വിശദീകരണം നമ്മൾ കരുതും പോലെ വളരെ ക്ലിഷ്ടമായ, വളരെ പ്രയാസകരമായ ഒന്നായിരുന്നില്ല. മറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിനെ ജീവിത സന്ദർഭങ്ങളിലേക്ക് വിശദീകരിക്കുകയാണ് ചെയ്തത്, വളരെ മനോഹരമായി വിശദീകരിക്കുകയാണ് ചെയ്തത്. ഹദീസുകളിലേക്ക് നിങ്ങൾ വരിക, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് സ്വന്തം സഹാബികളോട് സംസാരിച്ചത് നിങ്ങൾ എടുത്തു നോക്കുക. പല ഹദീസുകളും വെച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ട് ഏറ്റവും ഇസ്ലാമിൽ ശ്രേഷ്ഠകരമായ കാര്യം ഏതാണ്. ചില ഹദീസ് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അസ്സലാത്തു ഫീ വഖ്തിഹ, നമസ്കാരം അതിന്റെ സമയത്ത് നിർവഹിക്കലാണ് ഏറ്റവും സുപ്രധാനമായ ഇബാദത്ത് അതല്ലെങ്കിൽ കർമ്മം. ആ ഹദീസിന്റെ ഒരു ആഭിമുഖ്യം, അതിന്റെ ഓറിയന്റേഷൻ എന്ന് പറയുന്നത് അതായിരിക്കും. വേറൊരാളോട് പറയുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ബിർറുൽ വാലിദൈൻ, നിന്റെ മാതാപിതാക്കളോട് നീ പുണ്യം ചെയ്യുക, അവരോട് നല്ല രീതിയിൽ സഹവസിക്കുക, അവരോട് നല്ല നിലയിൽ നല്ല നയത്തിൽ നീ ജീവിക്കുക. ഇതാണ് ഏറ്റവും പുണ്യകരമായ കർമ്മം. അൽ ജിഹാദു ഫീ സബീലില്ലാ, വേറൊരു ഭാഗത്ത് വേറൊരു ഹദീസ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹിന്റെ മാർഗത്തിലുള്ള ധർമ്മ സമരമാണ്. അസ്വദഖത്തു, അതല്ലെങ്കിൽ ദാനധർമ്മമാണ് വേറൊരു ഭാഗത്ത് കാണാൻ സാധിക്കും. ഇതൊക്കെ കൂടി എങ്ങനെയാണ് മാച്ച് ആവുക? ഒരു ഹദീസ് വെച്ചുകൊണ്ട് ആ ഹദീസ് മാത്രം വിശദീകരിച്ചാൽ നമ്മൾ പെട്ടുപോകും. യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നു ചോദിക്കുന്ന ഓരോരുത്തരോടും പ്രവാചകൻ വ്യത്യസ്തമായ മറുപടികളാണ് പറയുന്നത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാത്ത ഒരാളോട്, അതല്ലെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പരിഗണന അർഹിക്കുന്നതും അയാൾ ശ്രദ്ധ ചെലുത്തേണ്ടതുമായ ഒരു മേഖല എന്താണോ അത് വെച്ച് വിശദീകരിക്കുകയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടുതലും ചെയ്തിട്ടുള്ളത്. അതിനെ നമുക്ക് സാമാന്യവൽക്കരിക്കാൻ സാധിക്കില്ല. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്തരം, പ്രവാചകന്റെ അടുത്ത് ഒരിക്കൽ ഒരാൾ വന്നു, അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ തഗളബ്, നീ കോപിക്കരുത് എന്ന് പറഞ്ഞു. ഏറ്റവും എനിക്ക് നൽകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപദേശം എന്താണ്? പ്രവാചകൻ പറഞ്ഞു ലാ തഗളബ്. പ്രവാചകരെ, എനിക്ക് കുറച്ചുകൂടി നല്ലൊരു ഫിറ്റായ ഒരു ഉപദേശം തരൂ. പ്രവാചകൻ പറഞ്ഞു ലാ തഗളബ്, നീ കോപിക്കരുത്, നിന്റെ സ്വഭാവത്തിൽ മാറ്റാനുള്ള ഒരു ഭാഗം അതാണ്. എല്ലാവരും കൂടി അല്ല പറഞ്ഞു കൊടുക്കുന്നത്, വീണ്ടും ചോദിക്കുകയാണ് അയാൾ ലാ തഗളബ്. ഇത് നമ്മൾ നമുക്ക് വേണ്ടി പഠിച്ചാൽ ചിലപ്പോൾ കോപം മോശമായൊരു സംഗതി, കോപം മോശപ്പെട്ടൊരു സംഗതിയൊന്നുമല്ല. കോപിക്കുക എന്നുള്ളത് മോശപ്പെട്ടൊരു സംഗതിയൊന്നുമല്ല. കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ വിശദീകരിക്കുന്നത് കോപം അള്ളാഹുവിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ അത് ഫഖദ് ഇസ്തക്മലൽ ഈമാൻ എന്നാണ്. മൻ അഹബ്ബലില്ലാ, ആർ അള്ളാഹുക്ക് വേണ്ടി സ്നേഹിച്ചുവോ, വമൻ അബ്ഗളലില്ലാ, ആർ അള്ളാഹുക്ക് വേണ്ടി കോപിച്ചുവോ, വമൻ അഅത്താലില്ലാ, ആർ അള്ളാഹുക്ക് വേണ്ടി കൊടുത്തുവോ, വമൻ മനഅലില്ലാ, ആർ അള്ളാഹുക്ക് വേണ്ടി തടുത്തുവോ, കൊടുക്കലും തടുക്കലും സ്നേഹിക്കലും കോപിക്കലും, അതായത് ഒരു സംഗതിയുടെ തന്നെ മറുപുറം, മോശപ്പെട്ടൊരു സംഗതിയൊന്നുമല്ല. പക്ഷെ ഇസ്ലാമിന് വേണ്ടിയിട്ടാകണം. നമ്മൾ പുതിയ കാലത്ത് പറയാം ധൈര്യം, മോശപ്പെട്ട ധൈര്യം എന്നുള്ളത് വളരെ വീറുറ്റൊരു സംഗതിയും വിനയം എന്നുള്ളത് മോശപ്പെട്ടൊരു സംഗതിയായിട്ടും പറയും. അല്ല, ധൈര്യത്തിന്റെ ഓപ്പോസിറ്റ് അല്ല വിനയം. ധൈര്യവും വിനയവും വെവ്വേറെ ഗുണങ്ങളാണ്. വിനയം ആവശ്യമുള്ളിടത്ത് വിനയം, ധൈര്യം ആവശ്യമുള്ളിടത്ത് ധൈര്യം. പക്ഷെ ധൈര്യം ആവശ്യമുള്ളിടത്ത് വീരുത്വവും വിനയം വേണ്ടിടത്ത് അഹങ്കാരവും, ഇങ്ങനെ വരുമ്പോൾ അതിന്റെ സ്ഥാനം തെറ്റിപ്പോകുമെന്നാണ്. ധൈര്യത്തിന്റെ ഓപ്പോസിറ്റായി, ധൈര്യത്തിന്റെ വിപരീത പദമായിട്ടല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇസ്ലാമും നമ്മളെ ഈ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്. ഇനി വേറൊരു ഭാഗത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അത് പ്രാർത്ഥിക്കാൻ പറയുന്നു ചില സഹാബികൾ. വളരെ പ്രസിദ്ധമായൊരു സംഭവമാണ്. മക്കയിൽ ആദ്യകാലത്ത് ഇസ്ലാമിന്റെ പ്രബോധനം കൊണ്ടുപിടിച്ച് നടക്കുന്നൊരു സമയം, പ്രവാചകന്റെ സന്ദേശം കാതുകളിൽ നിന്ന് കാതുകളിലേക്ക്, രഹസ്യ പ്രബോധനത്തിന് ഘട്ടമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദേശം ഓരോരുത്തരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന സന്ദർഭം, പേഴ്സൺ ടു പേഴ്സൺ, വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ആ ഘട്ടം കുറെ കൂടി തീവ്രമായപ്പോ പീഡനങ്ങൾ വരാൻ തുടങ്ങി, മർദ്ദനങ്ങൾ നേരിടാൻ തുടങ്ങി, പ്രയാസങ്ങൾ അഭിമുഖീകരിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രയാസം അഭിമുഖീകരിച്ചത് നമുക്കറിയുന്നത് പോലെ അധസ്ഥിതരായ ആളുകളായിരുന്നു, അടിമകളും ആ സമൂഹത്തിൽ അധകൃതരെന്ന് മുദ്ര കുത്തപ്പെട്ട ആളുകളുമായിരുന്നു. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹുവിനെ പോലെയുള്ളവർ, ഹബാബുൽ അറത്ത് റളിയല്ലാഹുവിനെ പോലെയുള്ളവർ. ഹബാബുൽ അറത്ത് റളിയല്ലാഹുഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് പറഞ്ഞു, എന്താണ് പറഞ്ഞത്? അലാ തസ്തൻസിറു ലനാ അലാ തദുഉ ലനാ, അല്ലാഹുവിന്റെ റസൂലേ, പുറം കാണിച്ചു കൊടുത്തിട്ടാ പറഞ്ഞത്, ഇതേണ്ടോ എന്റെ വസ്ത്രം പൊന്തിച്ച് കാണിച്ചു കൊടുത്തു. പുറം തന്റെ മുതുക് പൊന്തിച്ച് കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഹബ്ബാബുൽ അറത്ത് റളിയല്ലാഹുഹു പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ സഹായം ഒന്നും ചോദിക്കുന്നില്ല എന്നാണല്ലോ തോന്നുന്നത്. അലാ തദുഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലേ? നമുക്ക് തോന്നുക അപ്പൊ റസൂല് ഇരുത്തി ബാ നമുക്ക് പ്രാർത്ഥിക്കാന്ന് പറയുമെന്നാണ്. അങ്ങനെയല്ല പറഞ്ഞത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് ഏതൊന്നാണോ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞു. ഹബ്ബാബുൽ അറത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, ലഖദ് മക്കാന മിൻ ഖബ്ലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ളവരുടെ ചരിത്രം വല്ലതും അറിയോ ഹബ്ബാബെ താങ്കൾക്ക്? അതായത് അവിടെ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫയുഖദു ഫയുതാബിർ റജുൽ, ഒരാളെ കൊണ്ടുവരുന്നു, ഫയുഹ്ഫറു ലഹു, അയാൾക്ക് വേണ്ടി ഭൂമിയിൽ കിടങ്ങ് കുഴിക്കപ്പെടുന്നു, ഫയൂലഉ അലാ റഅ്സിഹിൽ മിൻഷാർ, അയാളുടെ തലക്ക് മുകളിൽ ഈർച്ചവാൾ കൊണ്ട് വെക്കപ്പെടുന്നു, പിന്നീട് ആ ഈർച്ചവാൾ കൊണ്ട് അയാൾ മുറിക്കുന്നു, ഫയുൻസഫ്, അയാൾ നെടുക കീറപ്പെടുന്നു,
മാദൂന ലഹ്മിഹി വഅലമിഹി, അയാളുടെ രക്തവും മാംസവും അയാളുടെ എല്ലുമെല്ലാം ഉവ്വേറെയാകുന്ന രീതിയിൽ രാഗി ചീകി മിനുക്കുന്നു. ഇങ്ങനെയുള്ള പീഡനങ്ങൾ നിങ്ങൾക്ക് മുമ്പുള്ളവർ നേരിട്ടിട്ടുണ്ട്. വലക്കിനക്കും തസ്തഅജിലൂൻ, രണ്ടടി കിട്ടിയപ്പോഴേക്കും ധൃതിയായോ, രണ്ടടി കിട്ടിയപ്പോഴേക്കും ധൃതിയായോ ഹബ്ബാബ എന്നാണ് ഇസ്ലാമിന്റെ ആദ്യകാലമാണ് ഇത് പറഞ്ഞു കൊടുക്കണം. പക്ഷെ പീഡനങ്ങൾ മൂത്ത ഘട്ടത്തിൽ, പ്രയാസങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് പിന്നീട് വേറൊരു ഘട്ടത്തിൽ, ഇസ്ലാമിൽ ബദറും ഉഹുദൊക്കെ വേറെ സന്ദർഭത്തിൽ സംഭവിക്കുന്നുണ്ട്. അതിനർത്ഥം ഇത് മാത്രമാണ് ഘട്ടമെന്നല്ല. പക്ഷെ ഇത് പ്രവാചക അധ്യാമനത്തിന്റെ മഹാമഹിമകളിൽ പെട്ടൊന്നായിരുന്നു. ഏതൊന്നാണോ പ്രതീക്ഷിക്കപ്പെടുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ചെയ്യാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യകാലത്ത്, പ്രവാചകത്തിന്റെ ആദ്യ കാലഘട്ടം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു പേരറിയാത്തൊരു മനുഷ്യൻ, ചരിത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരൊന്നുമില്ല, അബൂജഹലിൽ കടം, എന്നിൽ നിന്ന് അന്യായമായി അബൂജഹൽ പൈസ കടം വാങ്ങിച്ചിരിക്കുന്നു, അതല്ലെങ്കിൽ എനിക്ക് കിട്ടാനുണ്ട്, കടം വാങ്ങിയിരിക്കുന്നു എന്നല്ല, അബൂജഹൽ എനിക്ക് തരാനുണ്ട് ഈ പൈസ. അബൂജഹലിന്റെ അടുക്കൽ നിന്ന് ആ പൈസ കിട്ടാൻ വേണ്ടിയിട്ട് മക്കയിലേക്ക് വന്നതാണ് ഈ മനുഷ്യൻ. മക്കയിലെന്ന് ഉത്തുബയും ഷൈബയും അബൂലഹബും ഒക്കെ അടങ്ങുന്ന ഒരു മഹാപ്രമാണി വൃന്ദം അവിടെയുണ്ട്. ഈ മനുഷ്യൻ വന്ന് ആദ്യം പരാതി പറയുന്നത് ഉത്തുബയോടും ഷൈബയോടൊക്കെയാണ്, എനിക്ക് കുറച്ച് പൈസ അബൂജഹലിന്റെ അടുത്ത് നിന്ന് കിട്ടാൻ, അതല്ലെങ്കിൽ എനിക്ക് കിട്ടാനുള്ള ന്യായം അബൂജഹലിന്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചു തരാൻ വേണ്ടി താങ്കൾ വരണം, അതല്ലെങ്കിൽ നിങ്ങൾ വരണം. അന്നത്തെ മക്ക പ്രമാണിമാരെന്നുള്ള നിലയ്ക്ക് ആദ്യം പോയിട്ട് ഈ മനുഷ്യൻ സങ്കട ഹർജി പറഞ്ഞ അയാളോടാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ നുബുവത്തിന്റെ ആദ്യഘട്ടമാണ്. പ്രമാണിമാരായ മക്കാർ ഖുറൈശികൾ ആ സമയത്ത് പറഞ്ഞത്, ആ അങ്ങനെയെങ്കിൽ പറ്റിയ ഒരാളിപ്പോ നാട്ടിലുണ്ട്, എല്ലാവർക്കും നീതി വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരാൾ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, മുഹമ്മദ് എന്നാണ് പേര്. അവിടെ കാണുന്നതാണ് വീട്, പ്രവാചകൻ എവിടെയാണുള്ളത് ആ സ്പോട്ട് പറഞ്ഞു കൊടുത്തു. അവിടെയൊക്കെ ചെന്നാൽ മതി, അബൂജഹലിന്റെ അടുത്ത് നിന്ന് എന്താണോ നീതി താങ്കൾ കിട്ടാനുള്ളത് അതൊക്കെ വാങ്ങിച്ചു തരും. തമാശയിൽ പറഞ്ഞതാ, കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂജഹലിനോട് പോയി ഈ മനുഷ്യന് വേണ്ടിയിട്ട് നീതി ചോദിക്കുമെന്ന് അവർക്ക് സങ്കല്പിക്കാനേ പറ്റൂല. പരിഹാസപൂർവ്വം പറഞ്ഞയച്ചതാ. പ്രവാചകന്റെ അടുക്കലേക്ക് ഈ മനുഷ്യൻ കാര്യത്തിൽ തന്നെ വന്നിട്ട് പറഞ്ഞു, എനിക്ക് അബൂജഹലിന്റെ അടുക്കൽ നിന്ന് ഒരു ന്യായം ലഭിക്കാനുണ്ട്, അത് താങ്കൾ നേടിത്തരുമെന്ന് താങ്കളുടെ അടുത്ത് വന്ന് പറഞ്ഞാൽ മതി എന്ന് ചില ആളുകൾ പറഞ്ഞു വെച്ചിട്ട് വന്നതാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നേരം തന്നെ അയാളെ കൈപിടിച്ചു കൊണ്ടുപോയി എന്നാണ്. കൊണ്ടുപോയി എന്ന് മാത്രമല്ല, വളരെ ധൈര്യപൂർവം കൊടുക്കാനുള്ള അവകാശത്തെക്കുറിച്ച് അബൂജഹലിന്റെ മുഖത്ത് നോക്കി സംസാരിക്കുകയും, അബൂജഹൽ ആ സന്ദർഭത്തെക്കുറിച്ച് പറയുന്നത് മുഹമ്മദിൽ എന്തോ ഒരു പ്രത്യേക ഭാവത്തെയും രൂപത്തെയും ഞാൻ ദർശിച്ചുവെന്നും, അപ്പോൾ കൊടുക്കാനുള്ളത് ഒരു പൂച്ചയെപ്പോലെ ഒന്നും അറിയാത്ത മട്ടിൽ വളരെ എന്താണോ കൊടുക്കാനുള്ളത് ആ അവകാശവും ന്യായവും അവിടെ ചെന്ന് തീർത്തു എന്നുമാണ്. ഇത് ഒരു ഭാഗമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച്, അദ്ദേഹം വളരെ ലജ്ജാശീലനായിരുന്നു, അദ്ദേഹം വിനയാന്യതനായിരുന്നു, അദ്ദേഹം അതിഥികളെ ആദരിക്കുന്നവനായിരുന്നു, അദ്ദേഹം അയൽവാസികളോട് നല്ല ഈ നിലപാടുകൾ, ജീവിതത്തിൽ ഒരാൾക്ക് ഒരു ഗുണം മാത്രം ഉണ്ടാവുക എന്നുള്ളതല്ല, ജീവിതത്തിൽ പ്രകടമായ ഗുണങ്ങൾ ഏത് സന്ദർഭങ്ങളിലാണോ ഒരു മനുഷ്യനിൽ നിന്ന് ഉണ്ടാകേണ്ടത് ആ സന്ദർഭങ്ങളിൽ എല്ലാ ഗുണങ്ങളും ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഗുണങ്ങൾ നമുക്ക് പാരമ്പര്യമായി ലഭിക്കണം എന്നൊന്നുമില്ല, മറിച്ച് ഇസ്ലാമികമായി അതിനെ, അതിന്റെ പൊലിവ് അതല്ലെങ്കിൽ അതിന്റെ മൂർച്ച കൂട്ടിക്കൊണ്ടുവരണം എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുന്നത് അത്തരത്തിലാണ്. രണ്ടാലൊരു ഉമർ എന്ന് പറഞ്ഞാൽ ഒന്ന് അബൂജഹലിന്, അമ്രുബിൻ ഹിഷാം എന്ന് ചരിത്രത്തിൽ അറിയപ്പെട്ടിരുന്ന അബൂജഹലും, മറ്റൊന്ന് ഉമറുബിൻ ഖത്താബ്. ചരിത്രത്തിൽ മക്കയിലെ രണ്ട് ഉമറുകൾ എന്നറിയപ്പെട്ടിരുന്നത് ഒന്ന് അമ്രുബിൻ ഹിഷാം എന്ന അബൂജഹലും, ഉമറുബിൻ ഖത്താബ് എന്നറിയപ്പെട്ടിരുന്ന ഉമറുമാണ്. രണ്ടാലൊരു ഉമറിനെ കൊണ്ട് ഇസ്ലാമിന്റെ പന്തിയിൽ, ഇസ്ലാമിന്റെ ഭാഗത്ത് കുറച്ച് ശക്തി കിട്ടണം. വേണമെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പ്രാർത്ഥിക്കായിരുന്നു, എന്റെ കൂടെയുള്ള ആളുകൾക്ക് ഉമറിന്റെ ധീരത കൊടുക്കാം, ഉമറിന്റെ കരുത്ത് കൊടുക്കണമെന്നാണോ? അങ്ങനെയല്ല, നല്ല ആളുകളെ ഇസ്ലാമിന് കിട്ടണമെന്നാണ്. ഇത് വലിയൊരു മനസ്സിന്റെ പ്രാർത്ഥനയാണ്. അതായത് കഴിവുള്ളവരെ നമ്മളുടെ കൂട്ടത്തിൽ, പുറമെയുള്ളവർ എങ്ങനെയായിക്കോട്ടെ, നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് എല്ലാവർക്കും ട്രെയിനിങ് കൊടുത്ത് ഉഷാറാക്കാമെന്നുള്ളത് മാത്രമല്ല, മറിച്ച് പുറമേയുള്ള നല്ല ആളുകളെ ഇസ്ലാമിന് വേണ്ടി ആഗ്രഹിക്കുക, ഇത് ചെറുതല്ലാത്തൊരു ക്വാളിറ്റിയാണ്. അതായത് ഇസ്ലാമിന് വേണ്ടിയിട്ട് അവരുടെ ഗുണങ്ങളെ തിരിച്ചുവിടുക. അതുകൊണ്ടാണ് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹുനു ഇസ്ലാമിന് വരുന്നതിന് മുമ്പേ ധീരനായിരുന്നു, ഇസ്ലാമിന് വന്നതിന് ശേഷവും ധീരനായിരുന്നു. ഇസ്ലാമിൽ വരുന്നതിന് മുമ്പേ ഉള്ള അദ്ദേഹത്തിന്റെ ധീരതയെയും അദ്ദേഹത്തിന്റെ നേതൃഗുണങ്ങളെയും ഇസ്ലാമിൽ വന്നപ്പോൾ ഇസ്ലാമികമായൊരു ഡയറക്ഷൻ
റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് കൊടുക്കുകയായിരുന്നു. ഇതാണ് സംഭവിച്ചത് ചരിത്രത്തിൽ. ഇത് മനുഷ്യരെ കുറിച്ചുള്ള ഇസ്ലാമിന്റെ പാഠമാണ്. അന്നാസുകൽ മആദിൻ, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും അന്നാസുകൽ മആദിൻ, ജനങ്ങളൊക്കെ മഅദിനുകളാണ്. മഅദിൻ എന്ന് പറഞ്ഞാല് കുഴിച്ചെടുക്കുന്ന ലോഹവസ്തുക്കൾ. കുഴിച്ചെടുക്കുന്ന ലോഹവസ്തുക്കളിൽ സ്വർണമുണ്ടാകും, വെള്ളി ഉണ്ടാകും. കുഴിച്ചെടുക്കുന്ന ഖനിജ വസ്തുക്കൾ അത് കാലാകാലങ്ങളോളം വെള്ളിയുടെ ഗുണം കാണിക്കും. സ്വർണത്തിന്റെ ഗുണം അത് ഏത് മാലിന്യത്തിൽ കൊണ്ടുപോയിട്ടാലും അതെത്ര തേച്ചുളയിൽ വെച്ചാലും അത് എങ്ങനെ ഉപയോഗിക്കാതെ വിട്ടാലും സ്വർണം സ്വർണമായി തന്നെ തുടരും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന്നാസുകൽ മആദിൻ, ജനങ്ങളിൽ ഉള്ള ഗുണമുണ്ടല്ലോ അത് സ്ഥായിയായ ഗുണങ്ങളായിരിക്കും. പക്ഷേ ഖിയാറുഹും ഫിൽ ജാഹിലിയത്ത് ഖിയാറുഹും ഫിൽ ഇസ്ലാം, ജാഹിലിയത്തിലെ നല്ല ആളുകൾ, ഖിയാർ നല്ല ആളുകൾ, ഖൈർ എന്നുള്ളതിന്റെ ജമ്മാണ് ഖിയാർ, ഖൈർ എന്നുള്ളതിന്റെ ബഹുവചനമാണ്. ജാഹിലിയത്തിലെ നല്ല ആളുകൾ ഖിയാറുഹും ഫിൽ ഇസ്ലാം, അവർ ഇസ്ലാമിൽ വരുമ്പോഴും നല്ല ആളുകളായിട്ട് തുടരും. അപ്പൊ അവരുടെ ഗുണങ്ങൾ, അവരുടെ ശീലങ്ങൾ, അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു, അൽ അശറത്തുൽ മുബശ്ശറ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ടു എന്ന് നമ്മൾ പറയുന്ന പത്ത് പേർ. ഇവർ മാത്രമല്ല, പക്ഷെ ആ പത്ത് പേർ നേരത്തെ തന്നെ പ്രതാപികളും തറവാടികളും അതുപോലെ തന്നെ അന്തസ്സും നേതൃഗുണങ്ങളുമായി തുടർന്ന ആളുകൾ ഇസ്ലാമിലേക്ക് എത്തുമ്പോൾ ഇസ്ലാമികമായി ഇതിനെ ഡയറക്റ്റ് ചെയ്യുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. ഇത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെറിയ ചെറിയ സംഗതികളിൽ പോലും. മൂന്ന് ജുമുഅക്ക് തുടർച്ചയായ ഒരു സഹാബിയെ കാണുന്നില്ല. എന്തിനാണ് ജുമുഅ, എന്തിനാണ് ജമാഅത്ത് എന്നുള്ളതൊക്കെ നമ്മൾ വേറെ പഠിക്കേണ്ട വിഷയമാണ്. നമ്മുടെ ഖുത്ബയുടെ ഇപ്പോഴത്തെ വിഷയം ഇല്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല. അതായത് മനുഷ്യരൊക്കെ ഒരുമിച്ച് കൂടുന്ന സന്ദർഭത്തിൽ തുടർച്ചയായി കാണേണ്ട ഒരു സഹാബിയെ കാണുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാണുന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം അയാൾ മഹല്ലിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടിയിട്ടാണ് നോക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാൾ വിളിച്ചു വരുത്തി. എന്താണ്? ആള് പറഞ്ഞു കടം കയറി മുടിഞ്ഞിരിക്കുകയാണ്, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, നാട്ടുകാരെ കാണാൻ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളുടെ കടം വീട്ടാനുള്ള നടപടികളെ കുറിച്ച് സംസാരിച്ചു. ഒപ്പം അദ്ദേഹത്തിന് നമ്മുടെ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമായി നമ്മൾ കേട്ടുപോരാറുള്ള കടത്തിൽ നിന്നുള്ള മോചനത്തിന്റെ പ്രാർത്ഥന സ്വഹാബിക്ക് പഠിപ്പിച്ചു കൊടുത്തു. വേറൊരാൾ പള്ളിയിൽ ഇരിക്കുന്നു, കൂടുതൽ നേരം ഇരിക്കുന്നു, അസർ നമസ്കാരം കഴിഞ്ഞിട്ട് അവിടെ തന്നെ ഇരുന്നു പ്രാർത്ഥിക്കുന്നു, കൂടുതൽ കരയുന്നു, പടച്ചവനോട് കൈ നീട്ടുന്നു. അയാളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി നോട്ട് ചെയ്തു. എന്നിട്ട് എന്താ കൂടുതൽ പള്ളിയിൽ ഇരിക്കണേ? അയാൾക്കും പ്രശ്നം ഇതേപോലെ തന്നെ, ജീവിത പ്രശ്നമാണ്. അപ്പോ ഒരാളെ കാണേണ്ടിടത്ത് കാണാതാകുന്നു, മറ്റൊരാളെ കാണാൻ പാടില്ലാത്തിടത്ത് കൂടുതൽ കാണുന്നു. ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഫോളോ അപ്പ് ചെയ്യേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിന് മൊത്തം മാതൃകയായും അതുപോലെ തന്നെ ഉദാഹരണവുമായി വന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ട ഒരു ചെറിയൊരു മനുഷ്യൻ പോലും പ്രസക്തനായിരുന്നു. അദ്ദേഹത്തെ, അയാളെ എങ്ങനെയാണ് ഇസ്ലാമിന്, അതല്ലെങ്കിൽ ഇസ്ലാമികമായി അയാളെ ഗൈഡ് ചെയ്യേണ്ടത്? ഞാനും നിങ്ങളുമൊക്കെ ഏതോ രീതിയിൽ നേതൃഗുണം നമ്മുടെ കുടുംബത്തിൽ, നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ പരിസരങ്ങളിലൊക്കെ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ കൂട്ടായ്മകളിൽ, നമ്മുടെ സംഘടനകളിലൊക്കെ വ്യത്യസ്തമായ നേതൃ പദവികളെ അലങ്കരിക്കുന്നവരായിരിക്കും. നേതാവ് എന്ന് പറഞ്ഞാൽ മെയിൻ പ്രസിഡന്റും മെയിൻ ഖജാൻജിയും മാത്രമല്ലല്ലോ, നമുക്ക് കീഴിലുള്ളവർ, നമ്മളുടെ ഇസ്ലാമികമായ ഡയറക്ഷൻ അർഹിക്കുന്നവർ, അവരെങ്ങനെയാണ് ഇസ്ലാമികമായി അവരെ ഡയറക്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു പാഠശാല കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം. ഇത് പഠിക്കുക, ഇത് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് ഈ മനുഷ്യരിൽ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു നേർ സാക്ഷ്യം കൂടിയായിരുന്നു അത്. അതുകൊണ്ട് ആ നിലയിൽ റബീഉൽ അവ്വലിന്റെ ഓർമ്മകൾ, ആ നിലയിൽ നമ്മളിൽ ഒരു കൊച്ചു ഗുണം പുതുതായി തുടങ്ങുന്നതിന്, അത് ശീലിക്കുന്നതിന്, നമ്മളിൽ ഇല്ലാത്തൊരു ഗുണത്തെ കൂടുതൽ ഉജ്ജ്വലിപ്പിച്ച് പുതുതായി തുടങ്ങുന്നതിന് നമുക്ക് നിമിത്തമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ, നമ്മുടെ കഴിവുകൾ അല്ലാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ, നമ്മുടെ വീഴ്ചകൾ നമുക്ക് അല്ലാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ, നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, നാളെ അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. വഖൂലു ഖൗലി ഹദാ വസ്തഗ്ഫിറുല്ലാഹു ലി വലകും വസ്തഗ്ഫിറുഹു ഇന്നഹു ഗഫൂർ റഹീം. അൽഹംദുലില്ലാഹിൽ അഹദ് അൽ ഫർദുസ് സമദ് الذي لم يلد ولم يولد ولم يكن له كفوا احد. اللهم صل وسلم وبارك على رسولك محمد وعلى ال محمد كما صليت وسلمت وباركت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد. عباد الله وإماء الله، اوصيكم واياي ثانيا بتقوى الله.
اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الحاجات طيب ثراهم واجعل الجنه مأواهم اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم طهر قلوبنا من النفاق واعمالنا من الرياء والسنتنا من الكذب وعيوننا من الخيانه فانك تعلم خائنه الاعين ما تخفي الصدور اللهم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين وصلى الله تعالى على خير خلق محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين قوموا للصلاه.